إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സ്നേഹമുള്ള സഹോദരങ്ങളെ, അല്ലാഹു പവിത്രമാക്കിയ മുഹറം മാസത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് എല്ലാ ഓരോ മുസ്ലിമിന്റെയും മനസ്സിൽ, അവന്റെ ശ്രദ്ധയിൽ ഈ മാസത്തിന്റെ ശ്രേഷ്ഠതകൾ നിറയും, ശ്രേഷ്ഠതകൾ അവന്റെ ചിന്തകളിൽ വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാസത്തെ വിശേഷിപ്പിച്ചത് ഷഹ്റുല്ലാ, അല്ലാഹുവിന്റെ മാസം എന്നാണ്. ഈ മാസത്തിൽ പ്രവർത്തിക്കപ്പെടുന്ന പുണ്യങ്ങൾക്ക് ധാരാളം ഇരട്ടികൾ പ്രതിഫലം ലഭിക്കപ്പെടും. ഈ മാസത്തിലെ പാപങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്. ഈ മാസത്തിൽ നോമ്പെടുക്കുക എന്നുള്ളത് വളരെ ശ്രേഷ്ഠമാണ്. റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് മുഹറം മാസത്തിലെ നോമ്പുകളാണ്. ആ നോമ്പുകളിൽ, മുഹറം മാസത്തിലെ നോമ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് മുഹറം 9-ന്റെയും 10-ന്റെയും നോമ്പുകൾ. ഈ കാര്യങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിലുണ്ടാകും. ആ കാര്യത്തിൽ, ഈ മാസത്തിൽ കൂടുതൽ അമലുകളിൽ മുന്നേറുന്നതിൽ നാം എല്ലാവരും തന്നെ ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ അവസരത്തിൽ ഓരോ മുസ്ലിമിന്റെയും ചിന്തയിൽ വരുന്ന വലിയൊരു സംഭവമാണ് ഹാദിസത്തു കർബല, കർബലയിൽ നടന്നിട്ടുള്ള സംഭവം. മുഹറം 9-ന് ഹിജ്റ 61-ാമത്തെ വർഷം മുഹറം 9-ന് കർബലയിൽ വച്ച് ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു. ആരാണ് ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടിയാണ്. ഫാത്തിമയിൽ ഉണ്ടായിട്ടുള്ള മകനാണ് രണ്ടാമത്തെ പേരക്കുട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുസൈനെ കുറിച്ചും സഹോദരൻ ഹസനെ കുറിച്ചും പറഞ്ഞിട്ടുള്ളത് റളിയല്ലാഹു അൻഹും, സയ്യിദ ഷബാബി അഹ്ലിൽ ജന്ന, സ്വർഗക്കാരുടെ സ്വർഗക്കാരിൽ യുവാക്കളുടെ നേതാവായിരിക്കും ഇവർ രണ്ടുപേരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇമാം തിർമിദി റിവായത്ത് ചെയ്തതാണ് അബൂ സഈദ് അൽ ഖുദ്രിയുടെ ഹദീസായിട്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ അഹബ്ബഹുമ ഫഖദ് അഹബ്ബനി, ആർ ഇവരെ രണ്ടുപേരെയും സ്നേഹിച്ചുവോ അവർ എന്നെയാണ് സ്നേഹിച്ചിട്ടുള്ളത്. വമൻ അബ്ഗദഹുമ ഫഖദ് അഗ്ദബനി, ആര് ഇവരെ രണ്ടുപേരെയും വെറുത്തുവോ അവൻ എന്നെയാണ് വെറുത്തിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇവരെ ധാരാളം ശ്രേഷ്ഠതകളുള്ള സഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് സിബ്തു മിനൽ അസ്ബാത്, സമുദായങ്ങളിൽപ്പെട്ട ഒരു സമുദായമാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു ഒറ്റയ്ക്ക് തന്നെ. ധാരാളം ഇബാദത്തുകളുടെയും അതുപോലെ തന്നെ നമസ്കാരങ്ങളുടെയും നോമ്പുകളുടെയും ഉടമയായിരുന്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു. അതുപോലെ ധീരതയുടെ കാര്യത്തിൽ അറിയപ്പെട്ട സഹാബിയാണ്. സഹോദരൻ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ എല്ലാ സന്ദർഭങ്ങളിലും അദ്ദേഹം ഉണ്ടായിട്ടുണ്ട്. അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ മരണശേഷം ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളിൽ എല്ലാം തന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹു സഹോദരനൊപ്പം നിന്നിട്ടുണ്ട്. കാര്യങ്ങൾ സഹോദരൻ ഏൽപ്പിച്ചു കൊടുത്തു. കൂഫയിലുണ്ടായിരുന്ന ആളുകൾ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ഭരണാധികാരിയായിട്ട് സ്വീകരിക്കാൻ നിന്നപ്പോൾ ശേഷം സംഭവിക്കാനിരിക്കുന്ന അല്ലെങ്കിൽ സംഭവിക്കാവുന്ന രക്തച്ചൊരിച്ചിലുകൾ ഭയന്നുകൊണ്ട് ഹസൻ റളിയല്ലാഹു അൻഹു മുആവിയയുമായിട്ട് ഉടമ്പടിയിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ തന്നെ ഹസൻ റളിയല്ലാഹു അൻഹു അധികാരത്തിൽ നിന്ന് പിന്മാറി അധികാരം മുആവിയക്ക് തന്നെ വകവെച്ചു കൊടുത്തു. ആ സമയത്തുണ്ടായിട്ടുള്ള ഉടമ്പടികളിൽപ്പെട്ട ഒരുപാട് കാര്യങ്ങളിൽ ഒന്നായിരുന്നു മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ശേഷം അധികാരം, അത് അഹ്ലുൽ ഹല്ല് വൽ അഖ്ദ് മുസ്ലിമീങ്ങളിൽ അറിവും പ്രായവും എത്തിയ ആളുകൾ തീരുമാനമെടുക്കുന്ന ശ്രേഷ്ഠനായ ഒരു വ്യക്തിക്ക് കൈമാറണമെന്ന്. പക്ഷേ സാഹചര്യം നേരെ മറിച്ചായിരുന്നു. അധികാരം ലഭിക്കപ്പെട്ടിട്ടുള്ളത് മുആവിയ റളിയല്ലാഹു അൻഹുവിന് ശേഷം അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള യസീദിനായിരുന്നു അധികാര കൈമാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. യസീദ് തന്റെ 34-ാം വയസ്സിൽ അധികാരത്തിലേറി. ഹിജ്റ 60-ാമത്തെ വർഷം. ഇക്കാരണത്താൽ സുൽഹയിലുണ്ടായിട്ടുള്ള ഉടമ്പടികളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ലംഘിക്കപ്പെട്ടതിന്റെ പേരിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു അതുപോലെ തന്നെ ഇബ്നു സുബൈർ പോലുള്ള സഹാബികൾ യസീദിന് ബൈഅത്ത് നൽകുന്നതിൽ നിന്ന് പിൻവാങ്ങി നിന്നു. ഇക്കാര്യം കൂഫക്കാരറിയുകയുണ്ടായി. കൂഫക്കാരെന്ന് പറഞ്ഞാൽ അതിലധിക പേരും അലി റളിയല്ലാഹു അൻഹുവിന്റെയും മക്കളുടെയും കാര്യത്തിൽ അതിര് കവിഞ്ഞ ആളുകളും വ്യതിയാനത്തിലുണ്ടായിരുന്ന ആളുകളുമായിരുന്നു. അതുപോലെ തന്നെ അപ്പൊ ആ സമയത്ത് കൂഫക്കാര് കത്തെഴുതി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ, ഞങ്ങൾ താങ്കൾക്ക് ബൈഅത്ത് നൽകാം, താങ്കൾ കൂഫയിലേക്ക് വരണമെന്ന് ക്ഷണിച്ചുകൊണ്ടും ബൈഅത്ത് ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടും കൂഫക്കാര് കത്തെഴുതി. ഒന്നിനു പിന്നാലെ ഒന്നായിക്കൊണ്ട് തുടർച്ചയായ കത്തുകൾ ഹുസൈൻ റളിയല്ലാഹുവിന്റെ അടുക്കൽ വന്നു. ഏകദേശം 500 കത്തുകളാണ് വന്നിട്ടുള്ളത്. ആ സമയത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹു തന്റെ പിതൃവ്യപുത്രനായിട്ടുള്ള മുസ്ലിം ഇബ്നു അഖീലിനെ കൂഫയിലേക്ക് അയക്കുകയാണ്. എന്താണ് അവിടുത്തെ നിവാസികളുടെ യഥാർത്ഥ അവസ്ഥ? അവരെ പറയുന്നത് സത്യമാണോ? എന്താണ് ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിക്കേണ്ടതെന്ന് പഠിക്കാൻ വേണ്ടി മുസ്ലിം ഇബ്നു അഖീലിനെ, പിതൃവ്യപുത്രനായ മുസ്ലിം ഇബ്നു അഖീലിനെ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൂഫയിലേക്ക് അയച്ചു. അവിടെ എത്തി കൂഫക്കാരുടെ അവസ്ഥ, അവര് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അങ്ങേയറ്റം പിന്താങ്ങുന്നതായിട്ടും അതുപോലെ തന്നെ അദ്ദേഹത്തോട് ബൈഅത്ത് ചെയ്യാൻ അങ്ങേയറ്റം തൽപരരായിട്ടും അദ്ദേഹം കണ്ടു. എല്ലാവരും അതിലെ ഏകോപിച്ചതായിട്ട് അദ്ദേഹം കണ്ടു. അദ്ദേഹം ചെന്നിറങ്ങിയിട്ടുള്ളത് ഇബ്നു ഹാനിന്റെ വീട്ടിലാണ്. അങ്ങനെ അവിടെ 12,000 ആളുകൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ബൈഅത്ത് ചെയ്യാൻ തയ്യാറായി കൊണ്ടുവന്നു. എത്രത്തോളം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ അധികാരം അദ്ദേഹത്തിന്റെ ഖിലാഫത്ത് നിലനിർത്താൻ ഞങ്ങൾ രക്തവും ഞങ്ങളുടെ എല്ലാ സമ്പത്തും പണയം വെക്കാം, എന്തും തന്നെ ത്യജിച്ചുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തിന്റെ അധികാരം നിലനിർത്താം, ഖിലാഫത്ത് നിലനിർത്താമെന്ന് അവർ വാക്കുകൊടുത്തു. അങ്ങനെ വീണ്ടും ആളുകൾ കൂടിക്കൂടി വന്നു. അങ്ങനെ ഏകദേശം 18,000 ആളുകൾ ഒന്നിച്ചുകൊണ്ട് ഒരേ സ്വരത്തിൽ അവർ പറഞ്ഞു, ഖിലാഫത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനാണ്, അദ്ദേഹത്തിന് ഞങ്ങളെല്ലാം ഒന്നടങ്കം ബൈഅത്ത് നൽകാമെന്ന് ഒരേ സ്വരത്തിൽ എല്ലാവരും പറഞ്ഞു. ഈ സന്ദർഭത്തിൽ മുസ്ലിം ഇബ്നു അഖീൽ റളിയല്ലാഹു അൻഹു വറഹിമ തന്റെ പിതൃവ്യപുത്രനായ ഹുസൈന് കത്തെഴുതി. കൂഫയിലെ കാര്യങ്ങൾ വളരെ സുരക്ഷിതമാണ്, എല്ലാവരും തന്നെ ഒന്നടങ്കം താങ്കൾക്ക് ബൈഅത്ത് ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്, താങ്കൾ ഇനി കൂഫയിലേക്ക് വന്നാൽ മാത്രം മതി എന്ന് കത്തെഴുതി. പക്ഷേ കൂഫക്കാരുടെ കാര്യം ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട കാര്യമാണ്. കൂഫക്കാർ, കൂഫയിലുണ്ടായിട്ടുള്ള ഷിയായിസത്തിന്റെ ആളുകൾ എക്കാലത്തും വഞ്ചനയുടെ ആളുകളായിരുന്നു, കരാറുകൾ ലംഘിക്കുന്ന ആളുകളായിരുന്നു. അവരെ കുറിച്ചാണ് ഇമാം ബഗ്ദാദി അദ്ദേഹത്തിന്റെ അൽ ഫർഖു ബൈൻ അൽ ഫിറഖ് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇന്ന റവാഫിദ് മിൻ അഹ്ലിൽ കൂഫ അഗ്ദറു നാസ്. കൂഫക്കാരായിട്ടുള്ള റാഫിദുകൾ, ഷീഇകൾ, അവർ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കരാർ ലംഘിക്കുന്ന ആളുകളാണ്. ഹത്താ സാറു മസലൻ, കരാർ ലംഘനത്തിന്റെ കാര്യത്തിൽ കൂഫക്കാർ ഒരു ഉപമയായിട്ടുണ്ട്. ആളുകളെ, കരാർ ലംഘിക്കുന്ന ആളുകൾക്ക് ഉപമയായിട്ട് പറയാൻ കൂഫക്കാരെയായിരുന്നു ഉപയോഗിക്കാറുണ്ടായിരുന്നത്. ഫയുഖാൽ അഗ്ദറു മിൻ കൂഫി, കൂഫിയേക്കാൾ കരാർ ലംഘകൻ എന്ന് പറയപ്പെടും. ഔ അബ്ഖലു മിൻ കൂഫി, കൂഫക്കാരെക്കാളും പിശുക്കൻ എന്ന് പറയപ്പെടും. അങ്ങനെ പിശുക്കിന്റെയും അതുപോലെ തന്നെ കരാർ ലംഘനത്തിന്റെയും കാര്യത്തിൽ ഏറ്റവും കുപ്രസിദ്ധി ആർജിച്ചവരായിരുന്നു കൂഫക്കാർ. ഇവിടെയും അവർ അവരുടെ പതിവ് സ്വഭാവം സ്വീകരിച്ചു, അവർ കരാർ ലംഘിച്ചു. അതിനു മുമ്പായിട്ട് അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്റെ ഭാര്യമാരെയും തന്റെ മക്കളെയും അതുപോലെ തന്റെ ഭൃത്യന്മാരെയും കൂട്ടിയിട്ട് കൂഫയിലേക്ക് പുറപ്പെട്ടു. ആ സമയത്ത് പ്രമുഖരായിട്ടുള്ള സഹാബികൾ പലരും തന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നുകൊണ്ട് കൂഫക്കാരുടെ കരാർ ലംഘനത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയുണ്ടായി. അവരുടെ കൂട്ടത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉണ്ടായിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു, ലൗല അന്നഹു യുജ്രി ബി വബിക് ലതശബ്ബസ്തു ബിറാസിക്. മോശമായിരുന്നില്ലെങ്കിൽ, മോശമായതുകൊണ്ട് മാത്രമാണ് ഞാൻ താങ്കളെ വിടുന്നത്, ഇല്ലെങ്കിൽ ഞാൻ താങ്കളുടെ തല പിടിക്കുമായിരുന്നു, പോകാൻ അനുവദിക്കുമായിരുന്നില്ല. വലം അദാക് അൻ തഖ്റുജ്, താങ്കളെ പുറപ്പെടാൻ ഞാൻ അനുവദിക്കുമായിരുന്നില്ല. ലാക്കിൻ ഇൻ കുന്ത ലാ ബുദ്ദ ഫാഇലൻ, പക്ഷേ താങ്കൾ ഇനി പുറപ്പെടുമെന്ന് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അനിവാര്യമായിട്ടും ഉറപ്പായിട്ടും പുറപ്പെടുമെന്ന് താങ്കൾ ഉറപ്പിച്ചിരിക്കുകയാണെങ്കിൽ, താങ്കളുടെ കുടുംബത്തെയും മക്കളെയും ഭാര്യമാരെയും താങ്കൾ ഇവിടെ വിട്ടുപോവുക, മദീനയിൽ വിട്ടുപോവുക എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉപദേശിച്ചു. എന്നിട്ട് പറഞ്ഞു, താങ്കൾ വഖ്റുജ് ഇൻ ഖറജ്ത വഹ്ദക, താങ്കൾ പുറപ്പെടുകയാണെങ്കിൽ തനിച്ചു പുറപ്പെടുക. ഫഇൻ അഹ്ലൽ ഇറാഖ് അഹ്ലു ഗദർ, കാരണം ഇറാഖുകാർ കരാർ ലംഘിക്കുന്നവരാണ്, അതുകൊണ്ട് താങ്കൾ പുറപ്പെടുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണെങ്കിൽ തനിച്ചു പുറപ്പെടുക, ഭാര്യമാരെയും മക്കളെയും ഇവിടെ വിട്ടേക്കുക എന്ന് ഉപദേശിച്ചു. അങ്ങനെ മുമ്പുണ്ടായിട്ടുള്ള അവരുടെ കരാർ ലംഘനത്തെക്കുറിച്ചും ചതികളെക്കുറിച്ചും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഓർമ്മിപ്പിച്ചുകൊണ്ട് ഉപദേശിച്ചു. പക്ഷേ ഹുസൈൻ റളിയല്ലാഹു അൻഹു പുറപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അത് അല്ലാഹുവിന്റെ ഖദറാണ്, അല്ലാഹു വിധിച്ചതാണ്. ഖബ്ല അൻ യഖ്ലുഖ അസ്സമാവാതി വൽ അർദ് ബി 50 അൽഫ സന. അതുപോലെ തന്നെ ഇതേ ആശയത്തിൽ തന്നെ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു വന്നുകൊണ്ട് ഉപദേശിച്ചിട്ടുണ്ട് ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ. അദ്ദേഹം ഉപദേശിച്ച കാര്യങ്ങളിൽപ്പെട്ടതാണ്, ഇന്ന ജിബ്രീൽ അത നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖയറഹു ബൈന ദുനിയ വൽ ആഖിറ വലം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, താങ്കളുടെ ജദ്ദായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് ദുനിയാവും ആഖിറത്തും കാണിച്ചുകൊണ്ട് അതിൽ രണ്ടിലും ചോയ്സ് നൽകി, തെരഞ്ഞെടുക്കാനുള്ള അവകാശം നൽകി. അതുപോലെ തന്നെ ഈ ഭൂമിയിൽ അധികാരം നൽകാം, അല്ല ഒരു അടിമയായിട്ട് ജീവിക്കാം, ഇങ്ങനെ രണ്ട് തെരഞ്ഞെടുക്കാനുള്ള അവകാശം നൽകിയിട്ടുണ്ട്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അധികാരം സ്വീകരിക്കുകയുണ്ടായിട്ടില്ല. ഈ കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് അബൂ സഈദ് അൽ ഖുദ്രി നസീഹത്ത് കൊടുത്തു. പക്ഷേ ഫഅബ അൻ യർജിഅ, ഹുസൈൻ റളിയല്ലാഹു അൻഹു മടങ്ങാൻ വിസമ്മതിച്ചു. ഫഅതനഖഹു വബക, അങ്ങനെ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ഹുസൈൻ റളിയല്ലാഹു അൻഹുനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അസ്തൗദിഉക അല്ലാഹ് മിൻ ഖതീൽ, താങ്കളെ ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അബൂ സഈദ് അൽ ഖുദ്രി കരഞ്ഞ് യാത്രയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഹുസൈൻ റളിയല്ലാഹു അൻഹു പുറപ്പെട്ടത് അറിഞ്ഞപ്പോൾ അദ്ദേഹം പുറകിൽ പുറപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ 3 ദിവസം യാത്ര ചെയ്തിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തെത്തി. എന്നിട്ട് തിരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു, യാത്ര നിർത്താനും അവിടെ നിന്ന് മദീനയിലേക്ക് തന്നെ തിരിച്ചു വരാൻ ആവശ്യപ്പെടുകയുണ്ടായി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അധികാരം പ്രദർശിപ്പിക്കപ്പെടുകയും അദ്ദേഹം അത് വിസമ്മതിക്കുകയും ചെയ്ത കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നസീഹത്ത് കൊടുത്തു. പക്ഷേ അദ്ദേഹം വിസമ്മതിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ അദ്ദേഹം പുറപ്പെട്ടു. ആ സമയത്ത് മുസ്ലിം ഇബ്നു അഖീൽ അദ്ദേഹം കൂഫയിൽ ഉണ്ടായിരിക്കെ യസീദ് ഇബ്നു മുആവിയ അദ്ദേഹം ബസ്രയിലെ അധികാരിയായിട്ടുള്ള ഉബൈദുല്ലാ ഇബ്നു സിയാദിന് കത്തെഴുതി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൂഫയിലേക്ക് വരുന്നത് തടുക്കണമെന്ന് കത്തെഴുതി. അങ്ങനെ ആ സമയത്ത് ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് കൂഫക്കാരുടെ അടുക്കലേക്ക് പോയിക്കൊണ്ട് അക്രമത്തിന് തയ്യാറായി. പക്ഷേ കൂഫക്കാർ ആ സമയത്ത് ചെറിയ രൂപത്തിൽ തിരിച്ചടിച്ചു. അങ്ങനെ മുസ്ലിം ഇബ്നു അഖീൽ തുടർന്നുകൊണ്ട് ഉബൈദുല്ലാഹ് ഇബ്നു സിയാദിന്റെ കൊട്ടാരം വളയുകയും അങ്ങോട്ട് ആക്രമിക്കാൻ തയ്യാറാവുകയും ഉണ്ടായി. ആ സമയത്ത് ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് വളരെ തന്ത്രപരമായിട്ട് കാര്യങ്ങൾ നീക്കി. കൂഫക്കാരെ ഷാമിലുള്ള വലിയ സൈന്യത്തെ കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് അതിനെക്കുറിച്ച് ഭയപ്പെടുത്തിക്കൊണ്ട് അവർക്ക് താക്കീത് നൽകി. അതുപോലെ തന്നെ ധാരാളം പ്രലോഭനങ്ങൾ നൽകി. അങ്ങനെ കൂഫക്കാര് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ബൈഅത്ത് നൽകാമെന്ന് വാദിച്ചിട്ടുള്ള കൂഫക്കാര് അവര് പേടിച്ചിട്ട് അവര് പിന്തിരിഞ്ഞു പോവുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ മുസ്ലിം ഇബ്നു അഖീലിന്റെ കൂടെ ആകെ 30 ആള് മാത്രം ബാക്കിയായി. വീണ്ടും ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് അവരെ താക്കീത് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ എല്ലാവരും പോയി. മുസ്ലിം ഇബ്നു അഖീലിനെ തനിച്ചാക്കി എല്ലാവരും പോയി. അവരവിടെ കരാർ ലംഘനം നടത്തി. ആ സമയത്ത് മുസ്ലിം ഇബ്നു അഖീലിന് കാര്യം ബോധ്യപ്പെട്ടു. കൂഫക്കാരുടെ കരാർ ലംഘനം കൃത്യമായി ബോധ്യപ്പെട്ടു. അങ്ങനെ മുസ്ലിം ഇബ്നു അഖീലിനെ ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് പിടികൂടി. അങ്ങനെ ആ സമയത്ത് മുസ്ലിം ഇബ്നു സിയാദ് അവരോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു കത്തയച്ചു. കൂഫക്കാര് എന്നെ വഞ്ചിച്ചിട്ടുണ്ട്, കരാർ ലംഘനം നടത്തിയിട്ടുണ്ട്, താങ്കൾ തിരികെ പോകണം, മദീനയിലേക്ക് തന്നെ തിരിച്ചു പോകണം, കൂഫയിലേക്ക് വരരുത് എന്ന് കത്തെഴുതി മുസ്ലിം ഇബ്നു സിയാദ്. താങ്കളുടെ ആളുകളെയും കൊണ്ട് മടങ്ങണം, കൂഫക്കാർ താങ്കളെ വഞ്ചിതരാക്കരുത്. താങ്കളോട് കളവാണ് പറഞ്ഞിട്ടുള്ളത്, എന്നോടും അവർ കളവാണ് പറഞ്ഞിട്ടുള്ളത്. കള്ളന്മാർക്ക് അഭിപ്രായം പറയാൻ അവകാശമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ഇബ്നു അഖീൽ കത്തെഴുതി. മുസ്ലിം ഇബ്നു അഖീൽ എഴുതിയിട്ടുള്ള കത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് വഴിമധ്യത്തിൽ ലഭിക്കുകയുണ്ടായി. അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് തന്നെ തിരിക്കാൻ ഉറപ്പിച്ചു. പക്ഷേ ഹുസൈൻ ആ സമയത്ത് ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് മുസ്ലിം ഇബ്നു അഖീലിനെ കൊല്ലുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതിന്റെ പേരിൽ മുസ്ലിം ഇബ്നു അഖീലിന്റെ മക്കൾ തിരിച്ചു പോരാൻ അനുവദിച്ചില്ല. മറിച്ച് അവർ പറഞ്ഞു, ലാ തർജി ഹത്താ നഖുദ ബിസഅരി അബീന, താങ്കൾ മടങ്ങരുത്, ഞങ്ങളുടെ പിതാവിനെ കൊന്നതിന്റെ പ്രതികാരം കൂട്ടിയിട്ടല്ലാതെ താങ്കൾ മടങ്ങരുതെന്ന് മുസ്ലിം ഇബ്നു അഖീലിന്റെ മക്കൾ ഷാഢ്യം പിടിച്ചു. അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹു അവരെയും കൊണ്ട് നിർബന്ധിതനായി വീണ്ടും യാത്ര തുടർന്നു. വീണ്ടും വഴിമധ്യത്തിൽ ഉബൈദുല്ലാഹ് ഇബ്നു സിയാദിന്റെ യുദ്ധസൈന്യം, ജയ്ഷെ സൈന്യം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ നേർക്ക് പുറപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത്. അവർക്ക് മുമ്പായിട്ട് അവരിൽ നിന്ന് ഹുർ ഇബ്നു യസീദിന്റെ നേതൃത്വത്തിൽ 1000 ആളുകളെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ നേർക്ക് അയച്ചു. അഗ്രെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് മടങ്ങാൻ വേണ്ടി ആവശ്യപ്പെട്ടു. പക്ഷേ അദ്ദേഹം മുസ്ലിം ഇബ്നു ആഖീലിന്റെ മക്കളുടെ ശാഠ്യം മാനിച്ചുകൊണ്ട്, നിർബന്ധം മാനിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും യാത്ര തുടരുകയുണ്ടായിട്ടുള്ളത്. ഹുർ ഇബ്നു യസീദ് അദ്ദേഹത്തെ കാര്യമായൊന്നും ചെയ്തില്ല. അങ്ങനെ അവരെ തുടർന്നുകൊണ്ട് അങ്ങനെ വീണ്ടും അദ്ദേഹം യാത്ര തുടർന്നുകൊണ്ട് കർബലയിലെത്തി. അവിടെ എത്തിയപ്പോൾ ഉബൈദുല്ലാഹ് ഇബ്നു സിയാദിന്റെ സൈന്യം 4000 ആളുകളെയും കൊണ്ട് അവിടെ എത്തിയിട്ടുണ്ട്. അവരെ കണ്ടപ്പോൾ അവരുടെ നേതൃത്വത്തിൽ ആരാണുള്ളത്? ഉമർ ഇബ്നു സഅദ് ആണുള്ളത്. ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് ആണ് ആ സൈന്യത്തെ അയച്ചിട്ടുള്ളത്. ഈ വലിയ സൈന്യത്തെ കണ്ടപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഈ യാത്ര തുടരാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കി. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇമ്മ അൻ തദഊനി കൈ അർജിഉ ഇലൽ മദീനത്തി മിൻ ഹൈസു ഖറജ്തു, നിങ്ങൾ ഒന്നുകിൽ എന്നെ മദീനയിലേക്ക് മടങ്ങിപ്പോകാൻ അനുവദിക്കണം, ഞാൻ പുറപ്പെട്ടിട്ടുള്ള മദീനയിലേക്ക് തന്നെ മടങ്ങിപ്പോകാൻ എന്നെ അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ടു. അല്ലെങ്കിൽ ഇമ്മ അൻ തദഊനി തദഊനി ഹത്ത അദ്ഹബ ഇല യസീദ് ഫഅദഅ യദി ഫീ യദി, അല്ലെങ്കിൽ എന്നെ ഖലീഫയായിട്ടുള്ള യസീദിന്റെ അടുക്കൽ പോകാൻ അനുവദിക്കണം, എന്നിട്ട് ഞാൻ എന്റെ കൈ അദ്ദേഹത്തിന്റെ കൈ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്യാൻ എന്നെ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടു. വഇമ്മ അൻ തദഊനി ഹത്ത അദ്ഹബ ഇല സഗറി മിൻ സുഗൂരിൽ മുസ്ലിമീൻ ഫഉറാബിത ഹുനാക മുജാഹിദൻ ഫീ സബീലില്ലാ, അല്ലെങ്കിൽ മുസ്ലിമീങ്ങളുടെ രാജ്യങ്ങളിലെ അതിരുകളിൽപ്പെട്ട, യുദ്ധം നടക്കുന്ന അതിരുകളിൽപ്പെട്ട ഒരു അതിരിലേക്ക് എന്നെ വിട്ടയക്കണം, അവിടെ ഞാൻ മുജാഹിദായിട്ട് അവിടെ ഞാൻ കാവൽക്കാരനായി നിന്നോളാം എന്നാവശ്യപ്പെട്ടു. ഇങ്ങനെ മൂന്നിലേതെങ്കിലും ഒരാവശ്യം നടത്തിത്തരാൻ അവരോട് ഹുസൈൻ റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ടു. പക്ഷേ ആ സൈന്യത്തിലുണ്ടായിട്ടുള്ള ആളുകൾ അതിന് അനുവദിച്ചില്ല ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്. മറിച്ച് അടിമയായിട്ട് ബന്ദിയായിട്ട് പിടികൊടുക്കണമെന്നാണ് അവർ നിർബന്ധിച്ചിട്ടുള്ളത്. അവിടെ ഹുസൈൻ റളിയല്ലാഹു അൻഹു അതിന് തയ്യാറായില്ല. അങ്ങനെയാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലയിൽ അത് കലാശിച്ചിട്ടുള്ളത്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നിട്ടുള്ളത് ചരിത്രത്തിൽ പറയപ്പെട്ടിട്ടുള്ളത് സിനാൻ ഇബ്നു അനസ് അന്നഖഈ എന്ന് പറയുന്ന വ്യക്തിയാണ്. അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അവിടെ വെച്ച് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മക്കൾ അലി, അതുപോലെ തന്നെ അബ്ദുള്ള എന്ന പേരുള്ള മക്കൾ കൊല്ലപ്പെടുകയുണ്ടായി. അതുപോലെ തന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരന്മാരായിട്ടുള്ള അബൂബക്കർ, മുഹമ്മദ് ഉസ്മാൻ, ജാഫർ അബ്ബാസ് പോലുള്ള ആളുകളും, ശ്രേഷ്ഠരായ ആളുകളും കൊല്ലപ്പെട്ടു. അതുപോലെ തന്നെ സഹോദരൻ ഹസന്റെ മക്കൾ അബൂബക്കർ, അബ്ദുള്ള, ഖാസിം പോലുള്ളവർ മരണപ്പെട്ടു. അതുപോലെ തന്നെ അഖീലിന്റെ മക്കളായിട്ടുള്ള ജാഫർ, അബ്ദുള്ള, അബ്ദുറഹ്മാൻ, അബ്ദുള്ള പോലുള്ള ആളുകൾ മരണപ്പെട്ടു. ഇങ്ങനെ ധാരാളം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബക്കാരും മരണപ്പെടുകയുണ്ടായി ആ കർബലയിൽ വെച്ചിട്ട്. അവിടെ വെച്ചിട്ടുള്ള ഒരുപാടൊരുപാട് അവിടെ വെച്ച് നടന്നിട്ടുള്ള ഒരുപാടൊരുപാട് കാര്യങ്ങൾ ആളുകൾ വിശദീകരിക്കാറുണ്ട്. ശേഷം അവിടെ നടന്ന, അവിടെ നിന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നിട്ടുള്ള ആളുകൾ പോയിടത്തൽ നിന്നെല്ലാം അവരൊരു കല്ല് പൊക്കിയാലും അവിടെ രക്തം അവർ കണ്ടിട്ടുണ്ട്. അവരേതൊരു ആടിനെയും കൊന്നു അറുത്താലും ആ ആട് മുഴുവൻ രക്തമായി മാറും, ഇങ്ങനെയൊക്കെ പറയുന്ന കഥകൾ അതൊരിക്കലും സ്ഥിരപ്പെട്ടതല്ല. അതുപോലെ തന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് വെള്ളം കൊടുക്കാതെ, അതുപോലെ തന്നെ ഭക്ഷണം നൽകാതെ കൊല്ലുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതൊന്നും ശരിയല്ല. അവിടെ ഉണ്ടായിട്ടുള്ള ആ സാഹചര്യത്തിൽ പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു കൊലയാണ്. അത് ചില അവിവേകികളായിട്ടുള്ള വാലിമുകളാണ് കൊന്നിട്ടുള്ളത് എന്നാണ് കാര്യം. അതിലൊരിക്കൽ പോലും യസീദ് ഇബ്നു മുആവിയക്ക് പങ്കില്ല എന്ന കാര്യം സത്യമാണ്. വഹാദ വല്ലാഹു തആല ആലം. الحمد لله ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اما بعد ബഹുമാന്യ സഹോദരന്മാരെ, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളിൽ പ്രചരിപ്പിച്ചിട്ടുള്ള അധിക കാര്യങ്ങളും മിക്ക കാര്യങ്ങളും ഷിഇകൾ പടച്ചുണ്ടാക്കിയ കാര്യങ്ങളാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊലക്ക് കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിന്റെ കൊലക്ക് കാരണക്കാരായിട്ടുള്ള ഷിഇകളും അതുപോലെ തന്നെ ഷീഇകളുടെ കബട ഷീഇകളായിട്ടുള്ള അൽ ജമാഅത്തുൽ ഖാരിജിയ, ജമാഅത്തെ ഇസ്ലാമി എന്നറിയപ്പെടുന്ന ആളുകൾ, അവരൊക്കെ പ്രചരിപ്പിക്കുന്ന വിഷയങ്ങളാണ്, ചരിത്രമാണ് മുസ്ലിമീങ്ങളിൽ പ്രചരിച്ചിട്ടുള്ളത്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തിന്റെ കാര്യത്തിൽ അത് യസീദാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നിട്ടുള്ളതെന്നാണ് പ്രചാരത്തിലുള്ളത്. അത് തീർത്തും തെറ്റായ സംഗതിയാണ്. ഒരിക്കലും ഇത് യസീദിനോടുള്ള അല്ലെങ്കിൽ മുആവിയയോടുള്ള പ്രത്യേകം സ്നേഹം കാരണത്താലല്ല, മറിച്ച് ഇത് നാം പറയുന്നത് അതാണ് സത്യം. വൽഹഖു യുഖാൽ, സത്യം പറയപ്പെടും, അതാണ് വെട്ടിത്തുറന്ന് പറയേണ്ട കാര്യം. ഇമാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അന്ന യസീദ് ഇബ്നു മുആവിയ ലം യഅമുർ ബിഖത്ലിൽ ഹുസൈൻ ബിത്തിഫാഖ് അഹ്ലിൻ നഖൽ. റിവായത്ത് ചെയ്യുന്ന റിപ്പോർട്ടർമാരുടെ എല്ലാവരുടെയും ഇജ്മാഓടുകൂടി സ്ഥിരപ്പെട്ട കാര്യമാണ്, യസീദ് ഇബ്നു മുആവിയ ഒരിക്കലും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടില്ല. അതുപോലെ തന്നെ വലാക്കിൻ കതബ ഇല ഇബ്നു സിയാദ് അൻ യംനഅഹു മിൻ വിലായത്തിൽ ഇറാഖ്, മറിച്ച് യസീദ് ഇബ്നു മുആവിയ തന്റെ ബസ്റയിലുള്ള തന്റെ ഗവർണറായിട്ടുള്ള ഉബൈദുല്ലാഹ് ഇബ്നു സിയാദിന് കത്തെഴുതിയത് കൂഫയിലേക്കുള്ള ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വരവ് തടയണം, അദ്ദേഹം അവിടെ അധികാരത്തിൽ കയറാൻ അനുവദിക്കരുതെന്ന് മാത്രമാണ് കൽപ്പിച്ചിട്ടുള്ളത്. ഒരിക്കലും ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ യസീദ് ഇബ്നു മുആവിയ കൽപ്പിച്ചിട്ടില്ല. വലമ്മ ബലഗ യസീദ് ഖത്ലുൽ ഹുസൈൻ അദ്ഹറ തവജ്ജു അലാ ദാലിക് വദ്ഹറൽ ബുകാ ഫീ ദാരിഹി. അതുപോലെ തന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ യസീദ് ഇബ്നു മുആവിയ കരഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ വ്യാപകമായ കരച്ചിലാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ കൊലക്ക് ശേഷം യസീദ് ഇബ്നു മുആവിയയുടെ നേതൃത്വത്തിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബത്തിലുള്ള സ്ത്രീകളെ, ആ യാത്രയിൽ പങ്കെടുത്തിട്ടുള്ള സ്ത്രീകളെ സുരക്ഷിതമായിട്ട് ദിമഷ്ഖിലേക്ക് എത്തിക്കുകയും അവരെ ഒരുവരെയും ഒരാളെപ്പോലും ബന്ദികളായി പിടിക്കാതെ അവരെ മാനിക്കുകയും മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന കാര്യം, അന്ന യസീദ് ഇബ്നു മുആവിയ لما جاءه خبر مقتل الحسين واصحابه دمعت عيناه യസീദിന്
മുആവിയുടെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെയും കൂടെയുള്ളവരുടെയും മരണത്തിന്റെ വിവരം ലഭിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുനീർ ധാരധാരയായിട്ട് വരികയാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം കരയുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്നിട്ട് പറഞ്ഞു,
ഖദ് കുന്തു അർദ മിൻ തഅതികും ബിദൂനി ഖത്ലിൽ ഹുസൈൻ.
നഅം, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാതെയുള്ള ഉബൈദുല്ലാഹി ഇബ്നു സിയാദിനുള്ള എല്ലാ അനുസരണവും ഞാൻ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലുക എന്നുള്ളത് ഞാൻ തൃപ്തിപ്പെട്ട കാര്യമല്ല എന്ന് യസീദ് പറഞ്ഞു.
ലഅനല്ലാഹു ഇബ്നു മർജാന യഅനി ഉബൈദുല്ലാഹി ഇബ്നു സിയാദ്.
തുടർന്നുകൊണ്ട് യസീദ് ഇബ്നു മുആവിയ ഉബൈദുല്ലാഹി ഇബ്നു സിയാദിനെതിരിൽ ലഅനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായിട്ടുണ്ട്. ആരെ കൊന്നതിന്റെ പേരിൽ?
ഹുസൈനെ കൊന്നതിന്റെ പേരിൽ റളിയല്ലാഹു അൻഹു.
എന്നിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് റഹ്മത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അപ്പോ യസീദ് ഇബ്നു മുആവിയയാണ് ഹുസൈനെ കൊന്നതെന്നുള്ള കാര്യം തികച്ചും തെറ്റായ കാര്യമാണ്. അതിന് കാരണക്കാരനായിട്ടുള്ളത് ഉബൈദുല്ലാഹി ഇബ്നു സിയാദ് ആണ്. കൊന്നിട്ടുള്ളത്
ഇബ്നു അനസ് അന്നഖഈ, സിനാൻ ഇബ്നു അനസ് അന്നഖഈയാണ് കൊന്നിട്ടുള്ളത് എന്നാണ് ചരിത്രം.
അതുപോലെ തന്നെ യസീദിനെ കുറിച്ച് പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും തെറ്റാണ്. അദ്ദേഹം കാഫിറാണ്, അദ്ദേഹത്തിന് വേണ്ടി ലഅനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം തികച്ചും തെറ്റാണ്.
മറിച്ച് യസീദ്,
അദ്ദേഹം ധാരാളം അക്രമം പ്രവർത്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ധാരാളം ഖൈറുകൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് ഇമാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അന്നഹു ലാ യുഖസ്സു ബിമഹബ്ബത്തിൻ വലാ യുൽഅൻ. അദ്ദേഹത്തിന് ഒരു പ്രത്യേകമായ സ്നേഹം നമ്മൾ ആരും നൽകുന്നില്ല,
അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ ശപിക്കാനും പാടില്ല.
മറിച്ച് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ
ഹദീസ് വന്നിട്ടുണ്ട്,
റവൽ ബുഖാരിയു ഫി സഹീഹി അൻ ഇബ്നു ഉമർ.
ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ ബുഖാരിയിൽ വന്നു,
അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അവ്വലു ജൈഷൻ യഗ്സുൽ ഖുസ്തൻതീനിയ മഗ്ഫൂറു ലഹ്.
ഖുസ്തൻതീനിയോട് ആദ്യമായി യുദ്ധം ചെയ്യുന്ന സൈന്യം, ആ സൈന്യത്തിന് അല്ലാഹു പുറത്തു കൊടുത്തിട്ടുണ്ടെന്ന്
ഇബ്നു ഉമറിന്റെ ഹദീസായിട്ട് ബുഖാരിയിൽ നമുക്ക് കാണാം. ആ ഖുസ്തൻതീനിയോട് ആദ്യമായി യുദ്ധം ചെയ്ത സൈന്യത്തിന്റെ യുദ്ധനായകൻ ആരാണ്?
അത് യസീദ് ഇബ്നു മുആവിയ
എന്നാണ് ചരിത്രം. ഗസാഹ അവ്വലു ജൈഷിൻ ഗസാഹ കാന അമീറുഹും യസീദ് ഇബ്നു മുആവിയ. അവരുടെ അമീർ
യസീദ് ഇബ്നു മുആവിയയാണ്.
അദ്ദേഹത്തിന്റെ കീഴിൽ പ്രമുഖരായ സഹാബികളുണ്ട്. അതിൽപ്പെട്ടതാണ് അബു അയ്യൂബ് അൽ അൻസാരി.
അപ്പോ യസീദ് ഇബ്നു മുആവിയക്ക് അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ടെന്ന് മേൽപ്പറഞ്ഞ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാം.
അപ്പോ
അതാണ് കാര്യം.
പിന്നീട് ഈ മാസത്തിൽ ആദ്യത്തെ 10 ദിവസങ്ങൾ, അല്ലെങ്കിൽ ആ ദിവസങ്ങൾ, മുഹറം മാസത്തിലെ ആ ദിവസങ്ങൾ ശകുനത്തിന്റെ ദിവസങ്ങളാണ്, നഹ്സിന്റെ ദിവസങ്ങളാണെന്ന് പ്രചരിപ്പിക്കുന്നത്. ഇതൊക്കെ ശിയായിസമാണ്, ശിഅകളുടെ വിശ്വാസമാണ്. അതൊരിക്കലും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയല്ല. മറിച്ച് ഏതൊരു ദിവസങ്ങളിൽ ഏതൊരു വിഭാഗത്തിന് ദാരുണമായ പ്രയാസകരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അവർക്ക് അത് ശകുനത്തിന്റെ ദിവസങ്ങളായിരിക്കും. അതൊരിക്കലും ആ ദിവസങ്ങൾ ശകുനത്തിന്റേതാവുകയില്ല മൊത്തത്തിൽ. മാത്രമല്ല ഈ ദിവസങ്ങളിലാണ് ഒരുപാട് ശ്രേഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ മാസമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം
വിശേഷിപ്പിച്ച മാസമാണ്. ഒരിക്കലും ശകുനത്തിന്റെ ദിവസങ്ങൾ എന്ന് വിശേഷിപ്പിക്കാൻ പാടില്ല.
അതുപോലെ തന്നെ ഒരുപാട് ശ്രേഷ്ഠതകളുള്ള പവിത്രമായ മാസമാണ്. അതുപോലെ തന്നെ ഷിഇകൾ ഈ മാസത്തിൽ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ, അവർ മാറത്തടിച്ചുകൊണ്ടും അതുപോലെ തന്നെ ആയുധങ്ങൾ കൊണ്ട് ശരീരത്തിൽ മുറിവേൽപ്പിക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെ യസീദിനോടുള്ള ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹപ്രകടനമായിട്ടാണ് അവർ പറയുന്നത്.
ഇതെല്ലാം തികച്ചും ശരീഅത്തിന് വിരുദ്ധമായ കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജാഹിലിയത്തിന്റെ പ്രവൃത്തികളിൽ പെട്ടതെന്ന് വിശേഷിപ്പിച്ച കാര്യമാണ്.
മാറത്തടിക്കുക, അതുപോലെ തന്നെ മരണത്തിന്റെ പേരിൽ ഈ രൂപത്തിലുള്ള ഖേദപ്രകടനങ്ങൾ,
അതൊരിക്കലും ഇസ്ലാമിന്റെ രീതികളിൽപ്പെട്ടതല്ല, മറിച്ച് ഇസ്ലാം വിരോധിച്ചിട്ടുള്ള ജാഹിലിയത്തിന്റെ രീതികളിൽപ്പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ മിന്നാ മൻ ലതമൽ ഹുദൂദ്,
മുഖത്തടിച്ചിട്ടുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല. വശഖൽ ജുയൂബ്, മാറുകൾ പിളർത്തിയവൻ നമ്മളിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞു.
അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനവധി നിരവധി ഹദീസുകളിൽ വിലക്കിയിട്ടുള്ള കാര്യമാണ് ഈ ആളുകൾ ചെയ്തു കൂട്ടുന്നത്. ഇതെല്ലാം തന്നെ തെറ്റായ കാര്യങ്ങളാണ്. അഹ്ലു സുന്നത്തിന്റെ നിലപാട്, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മരണത്തിൽ അവർ ഖേദിക്കും, അത് അള്ളാഹു ഖദറാക്കിയതാണ്, അബദ്ധവശാൽ അദ്ദേഹം പുറപ്പെട്ടു പോയി, അതിന്റെ പേരിൽ അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ള
മരണമാണത്, അള്ളാഹു ഖദറാക്കിയതാണ്. അതിൽ നമ്മൾ ഖേദം പ്രകടിപ്പിക്കുന്നുണ്ട്. അൽ ഖുലൂബു തഹ്സൻ,
ഹൃദയങ്ങൾ ദുഃഖിക്കുന്നുണ്ട്. വൽ ഉയൂന തദ്മ,
കണ്ണുകൾ കരയുന്നുണ്ട്, കണ്ണുനീർ പൊഴിക്കുന്നുണ്ട്. വല നഖൂലു ഇല്ലാ മാ യർദില്ല, നമ്മൾ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യില്ല
അള്ളാഹുവിന് തൃപ്തമായ കാര്യങ്ങളല്ലാതെ.
അതുപോലെ തന്നെ ഒരിക്കലും യസീദിന് ഈ മരണത്തിൽ പങ്കില്ല എന്ന കാര്യവും നമ്മുടെ വിശ്വാസത്തിൽപ്പെട്ടതാണ്. വസല്ലല്ലാഹു വസല്ലമ അലാ നബീനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.